ആദ്യം അഡിലൈഡിലുള്ള ബിനു സജിന്റെ അഭിപ്രായം കേൾക്കാം. ബിനു സജിൻ, കേരളീയ ഭക്ഷണ വിഭവങ്ങൾ ഓസ്ട്രേലിയയിൽ ഉണ്ടാക്കി കഴിക്കാറുണ്ടോ? അതിന് സാധിക്കാറുണ്ടോ?
പലപ്പോഴും സാധിക്കാറുണ്ട്, വളരെയധികം ശ്രദ്ധിക്കാറുണ്ട്. നമ്മുടെ കേരളീയ ഭക്ഷണം തന്നെ വീട്ടിൽ ഉണ്ടാക്കാനായിട്ട്.
അതിന് ഇവിടെ പ്രയാസമുണ്ടെന്ന് തോന്നുന്നുണ്ടോ, അതോ കേരളത്തിൽ ഉണ്ടാക്കുന്നത് പോലെ തന്നെ ഇവിടെ ഉണ്ടാക്കാൻ കഴിയുമോ?
തീർച്ചയായിട്ടും ഉണ്ടാക്കാൻ കഴിയും. പ്രത്യേകിച്ച് നമ്മുടെ മലയാളികൾക്ക് നിരവധി മലയാളികളുടെ കടകളുണ്ട്. അവിടെ എല്ലാവിധ മസാലകളും, അതായത് നമ്മൾ നാട്ടിൽ ഉപയോഗിക്കുന്ന എല്ലാ മസാലകളും ഇവിടെ ലഭ്യമാണ്. അതുകൊണ്ട് അതൊക്കെ വാങ്ങിച്ച് നമ്മുടെ ചിക്കനോ മട്ടനോ അങ്ങനെയുള്ള ആഹാരങ്ങൾ ഇവിടുന്ന് ഐറ്റംസ് ഇവിടുന്ന് വാങ്ങിയാൽ പോലും അതിൽ കേരള തനിമയോടുകൂടി ഉണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ട് ഈ മസാലകളൊക്കെ ചേർത്ത്.
ബിനുപ്പ പറഞ്ഞ ചിക്കന്റെയും മട്ടന്റെയും കാര്യമാണ്. പക്ഷെ നമ്മുടെ കേരളത്തിന്റേതായിട്ടുള്ള ഒരുപാട് പച്ചക്കറികളുണ്ട്. ഇപ്പൊ വെണ്ടയ്ക്കൊക്കെ ഇവിടെ വാങ്ങണമെങ്കിൽ വല്ലാത്ത വിലയാണ്. അത്തരം സാധനങ്ങൾ ഇവിടെ മിസ്സാവുന്നുണ്ട് എന്ന് തോന്നുന്നുണ്ടോ?
ഇല്ല, ഇവിടെ ലിജു പറഞ്ഞത് ഒരു പരിധിവരെ ശരിയാണ്. ഫ്രോസൺ ഐറ്റംസ് ഇവിടെ കയറി വരുന്ന, അപ്പൊ അതിൻ്റെതായ വിലകളുണ്ട്. എങ്കിലും അതിന് കഴിക്കണമെന്നുള്ള ആഗ്രഹമുണ്ട്. പ്രത്യേകിച്ച് വെണ്ടയ്ക്ക, കോവയ്ക്ക, പാവയ്ക്ക, അങ്ങനെ മുരിങ്ങക്ക അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ തന്നെയും വാങ്ങിക്കാറുണ്ട്. കറിവേപ്പില അങ്ങനെയുള്ള എല്ലാം തന്നെ വാങ്ങിച്ചാണ് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തി തന്നെയാണ് കഴിക്കാറുള്ളത്. അത് ഉണ്ടാക്കിയ നമുക്ക് ഇവിടുത്തെ ഫുഡ് കഴിക്കുന്നതിൽ എപ്പോഴും നമ്മൾ പ്രിയ നാട്ടിലെ ഫുഡ് തന്നെ കഴിക്കാനാണ് ഇഷ്ടപ്പെടുന്നത്.
പക്ഷെ ഇവിടെ ജോലിക്ക് പോകുന്ന ദിവസങ്ങളിലും അത്തരത്തിൽ നാട്ടിലെ ഭക്ഷണം ഉണ്ടാക്കാനും കഴിക്കാനും എല്ലാം പറ്റാറുണ്ടോ?
അതൊരു വലിയൊരു പ്രശ്നം ചില സമയങ്ങളിൽ ഉണ്ടാവാറുണ്ട്. രാവിലെ ജോലി തിരക്കുള്ള സമയത്ത് പ്രത്യേകിച്ച് നമ്മുടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് നാട്ടിലാണെങ്കിൽ ഇഡലി, അപ്പം, ദോശ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നു. ഇവിടെ ജോലിക്ക് പോകുന്ന സമയങ്ങളിൽ അത്രത്തോളം നടപ്പിലാവുന്നില്ല പല ദിവസങ്ങളിലും. പക്ഷെ അവധിയുള്ള ദിവസങ്ങളിൽ അതും അപ്പം, പുട്ട്, പയറ്, കടല അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും ഉണ്ടാക്കി കഴിക്കാറുണ്ട്.
ഉണ്ടാക്കി നമ്മൾ തന്നെ കഴിക്കുന്നതാണോ, അതോ ഇവിടെയുള്ള ആൾക്കാർക്ക് ആർക്കെങ്കിലും നമ്മുടെ കേരളീയ ഭക്ഷണ വിഭവങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക, അവർക്ക് ഇത് ഇഷ്ടമാണോ, അങ്ങനെ നോക്കിയിട്ടുണ്ടോ?
തീർച്ചയായിട്ടും ഒത്തിരി അവസരങ്ങൾ ഇതിനുവേണ്ടി ഉണ്ടായിട്ടുണ്ട്. ബർത്ത്ഡേസ് വരുമ്പോഴും പ്രത്യേകിച്ച് നമ്മുടെ വിശേഷ ദിവസങ്ങൾ വരുമ്പോഴും, ഓണം, ക്രിസ്മസ്, ഈസ്റ്റർ അങ്ങനെയുള്ള പല സന്ദർഭങ്ങളിലും ഓസ്ട്രേലിയയിൽ ഞങ്ങൾക്ക് നിരവധി ഫ്രണ്ട്സുകളുണ്ട് ഇവിടെ. അവരെ വിളിച്ച് നമ്മളുടെ രീതിയിലുള്ള ഫുഡുകൾ ഉണ്ടാക്കി കൊടുക്കാറുണ്ട്. അവർക്ക് വളരെയധികം ഇഷ്ടമാണ്.
എന്താണ് ഈ ബിനുവിന്റെ സുഹൃത്തുക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കുമ്പോൾ കേരളത്തിലെ ഏറ്റവും ഇഷ്ടമുള്ള വിഭവം ഓസ്ട്രേലിയക്കാർക്ക്?
മീനിനോട് അവർക്ക് ഭയങ്കര താല്പര്യമാണ്. മീന് ഇവര് ഇവിടെ അധികം നമ്മുടെ രീതിയിലുള്ള മസാലകളൊന്നും ചേർത്ത് ചെയ്യാത്തതുകൊണ്ട് മീനോട് ഉണ്ട്. പിന്നെ പപ്പടം ഏറ്റവും കൂടുതൽ ഞാൻ, എനിക്ക് മനസ്സിലായിട്ടുള്ള ഒരേ ഒരു കാര്യം, ഞാൻ ഇവിടെ ഫ്രൈഡ് റൈസ് ഒക്കെ ഉണ്ടാക്കിയാൽ തന്നെ ഏറ്റവും കൂടുതൽ അവർക്ക് ഇഷ്ടപ്പെടുന്ന പപ്പടമാണ്. ഭയങ്കര താല്പര്യമാണ് പപ്പടം കഴിക്കാനായിട്ട്.
നന്ദി ബിനു, SBS മലയാളത്തോട് രുചികരമായ കുറെ വിഭവങ്ങളെ കുറിച്ച് സംസാരിച്ചതിന്
താങ്ക് യു. ജിജു,
ഇനി മെൽബണിൽ ഷെഫായി ജോലി നോക്കുന്ന മനോജ് ഉണ്ണികൃഷ്ണൻ. ശ്രീ മനോജ് ഉണ്ണികൃഷ്ണൻ, കേരളീയ ഭക്ഷണം ഓസ്ട്രേലിയയിൽ എത്രത്തോളം ഉപയോഗിക്കാൻ കഴിയുമെന്നുള്ളതിനെ കുറിച്ചാണ് SBS ഇന്നിപ്പോൾ പരിശോധിക്കുന്നത്. താങ്കൾക്ക് എന്ത് തോന്നുന്നു, കേരളീയ ഭക്ഷണം പൂർണ്ണമായും ഓസ്ട്രേലിയയിൽ അതുമാത്രം കഴിക്കാൻ നമുക്ക് പറ്റുമോ?
എന്തുകൊണ്ടും പറ്റും. കാരണം കേരളത്തിലുള്ള എല്ലാ പ്രോഡക്റ്റുകളും, എല്ലാ ഇൻഗ്രീഡിയൻസ്, നമുക്ക് നമ്മുടെ കേരള കുക്കിംഗ് ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് മുഴുവനായിട്ട് നമ്മുടെ കടകളിൽ അവൈലബിൾ ആണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കേരളത്തിൽ കിട്ടുന്നതിനേക്കാളും നല്ല ക്വാളിറ്റിയുള്ള സാധനങ്ങളാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. സോ നമുക്ക് എന്തുകൊണ്ടും കേരള ഭക്ഷണം ഫുള്ളായിട്ട് നമുക്ക് ഓസ്ട്രേലിയയിൽ കുക്ക് ചെയ്യാൻ പറ്റും.
കുക്ക് ചെയ്യാൻ പറ്റുമെന്നുള്ളതൊരു വാസ്തവം. പക്ഷെ നമ്മുടെ ഓസ്ട്രേലിയൻ ജീവിത സാഹചര്യങ്ങളിൽ ഇവിടുത്തെ തിരക്കിൽ അത് നടക്കും തോന്നുന്നുണ്ടോ?
ശരിയായ പ്ലാനിങ്ങും ശരിയായ രീതിയിലുള്ള കുക്കിംഗ് മെത്തേഡ്സ് ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും, തീർച്ചയായിട്ടും നമുക്ക് ചെയ്യാൻ പറ്റും.
താങ്കളൊരു ഷെഫ് കൂടിയാണ്, കുക്കിംഗിൽ ശരിയായ പ്ലാനിങ് എന്താണ് കേരളീയ ഭക്ഷണം വെക്കണമെങ്കിൽ വേണ്ടി വരിക?
ഞാനൊരു എക്സാമ്പിൾ ആയിട്ട് പറയട്ടെ.
പറഞ്ഞോളൂ.
ഓക്കെ, നമുക്കിപ്പോ ഒരു നമ്മുടെ നാടൻ ചിക്കൻ കറി ഉണ്ടാക്കണം. ഇപ്പം നാടൻ ചിക്കൻ കറി ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഏതൊക്കെയാലും തേങ്ങ അരക്കണം. തേങ്ങ നമ്മുടെ തേങ്ങയും പിന്നെ അതിൽ മുളക് പൊടി, മസാല എല്ലാം ഇട്ട് അരച്ച് നമ്മളിപ്പോ ഒരു നേരത്തേന് ഉണ്ടാക്കുമ്പോൾ, ഒരാഴ്ച നമ്മൾ ചിക്കൻ കറി ഉണ്ടാക്കുമ്പോൾ ആ സെയിം അരപ്പ് നിങ്ങൾ ഒരു ഒരു നാലാഴ്ചത്തേക്ക് ഉണ്ടാക്കുക. എന്നിട്ട് ഡിവൈഡ് ചെയ്തിട്ട് അത് ഫ്രീസ് ചെയ്യുക.
ചിക്കൻ കറി ഉണ്ടാക്കി ഫ്രീസ് ചെയ്യുന്നതിന് പകരം അരപ്പ് മാത്രമായിട്ട് ഫ്രീസ് ചെയ്യാനുള്ളൂ.
അരപ്പ് മാത്രമായിട്ട് ചിക്കൻ കറി ഉണ്ടാക്കി ഫ്രീസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഡീപ് ഫ്രീസ് ചെയ്യുമ്പോൾ ആ ചിക്കൻ യുനോ ബ്രേക്ക് ആവാനും പിന്നെ അതിന്റെ ടേസ്റ്റിനുള്ള ഡിഫറൻസ് ഉണ്ടാകും. അപ്പൊ നമ്മൾ അരപ്പ് ഉണ്ടാക്കുക, അല്ലെങ്കിൽ മൊത്തം കറിയുടെ മസാല ഉണ്ടാക്കുക. എന്നിട്ട് ആ സമയത്തിന് ഉപയോഗിച്ചതിന് ശേഷം ബാക്കിയുള്ള അരപ്പ് നമ്മളൊരു നാല് പോർഷൻ ആക്കിയിട്ട് ഫ്രീസ് ചെയ്യുക. എന്നിട്ട് എല്ലാ ആഴ്ചയും നിങ്ങൾ അരപ്പ് ഫ്രീസറിൽ നിന്ന് വെളിയെടുക്കുക, മൈക്രോവേവിൽ ഒരു 5 മിനിറ്റ്സ് വെക്കുക, അരപ്പ് റെഡിയാവും. പിന്നെയും നമ്മൾ അതിനകത്തേക്ക് ചിക്കൻ ഇടുക, പിന്നെയും കറി ഉണ്ടാക്കുക. സോ അതുമാതിരിയുള്ള ഒരു കുറച്ച് പ്ലാനിങ് നമ്മൾ ഒരു നേരം കറി ഉണ്ടാക്കുമ്പോൾ അതിനുള്ള അരപ്പ് നമ്മൾ അതിനുള്ള തേങ്ങ അരക്കുക വറക്കും, പിന്നെ അതിനകത്ത് മസാലയിടും, അരയ്ക്കും. സോ അങ്ങനെ ചെയ്യുമ്പോൾ കുറച്ചുകൂടി ഒരു എക്സ്ട്രാ ഉണ്ടാക്കുക, എന്നിട്ട് അത് പോർഷൻ ആക്കുക, ഫ്രീസ് ചെയ്യുക. അത് അത് കറി മാത്രമല്ല, ചിക്കൻ കറി മാത്രമല്ല, എനി പ്രോഡക്റ്റ്.
ഇതുപോലെ എന്ത് ഭക്ഷണ വിഭവം ഇത്തരത്തിൽ കേരളീയ വിഭവങ്ങൾ നമുക്ക് ഇവിടെ ഉണ്ടാക്കാൻ കഴിയുന്നതാണോ പറയുന്നത്? ഇത്തരം പ്ലാനിംഗ്,
അതെ, പ്രോപ്പർ പ്ലാനിംഗിലൂടെ കുറച്ച് നമ്മള് വൈസായിട്ട് നമ്മള് നമ്മുടെ കോമൺ സെൻസ് ഉപയോഗിക്കുക, പിന്നെ മാർക്കറ്റ് പ്രോഡക്റ്റ് ഉപയോഗിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ. സാധാരണ അമ്മമാരിപ്പം ഒരു ചിക്കൻ കറി ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഓണിയൻ മേടിക്കും, പിന്നെ അത് ചോപ്പ് ചെയ്യും, പിന്നെ അതിന് ശേഷം അത് സോട്ട് ചെയ്യണം, പിന്നെ ടൊമാറ്റോ ചോപ്പ് ചെയ്തിടണം. അപ്പൊ അതിന് പകരം നമുക്ക് നേരെ ഒരു ഇന്ത്യൻ ഷോപ്പിൽ പോവുക, ബ്രൗൺ ഓണിയൻ മേടിക്കുക, സോൾഡി കുക്ക്ഡ് ഫ്രൈഡ്, അത് കുറച്ച് അരയ്ക്കുക, അരയ്ക്കുക, മിക്സിയിൽ അരയ്ക്കുക, സ്ട്രെയിറ്റ് ആയിട്ട് നമ്മൾ പോട്ടിലേക്ക് ഇടുക. ഇൻസ്റ്റം നമ്മൾ ടൊമാറ്റോ മേടിച്ച് ചോപ്പ് ചെയ്യുന്നതിന് പകരം ടൊമാറ്റോ പേസ്റ്റ് ഉപയോഗിക്കുക, അല്ലെങ്കിൽ ക്രഷ് ടൊമാറ്റോ ഉപയോഗിക്കുക. അങ്ങനെ നമ്മുടെ ലൈഫ് കുറച്ചുകൂടെ ഈസി ആക്കാൻ പറ്റും കറികൾ ഉണ്ടാക്കുമ്പോൾ.
താങ്കൾ ഒരു ഷെഫ് ആയതുകൊണ്ട് ചോദിക്കട്ടെ, ഇവിടെ എന്തെങ്കിലും തരത്തിൽ കേരളീയ വിഭവങ്ങൾ മറ്റുള്ളവർക്കായിട്ട് ഉണ്ടാക്കാറുണ്ടോ താങ്കൾ?
കേരളീയരല്ലാത്തവർക്ക് ഇഷ്ടമാണ്, പക്ഷെ നമ്മുടെ അത്രത്തോളം ആ സ്പൈസിനെസ് അവർക്ക് ഇഷ്ടമല്ല. കുറച്ചുകൂടെ മൈൽഡ് ആയിട്ട് നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ, എസ്പെഷ്യലി കോക്കനട്ട് ബേസ്ഡ് പ്രോഡക്ട്സ് അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം നമ്മുടെ സ്റ്റ്യൂസ്, ഇപ്പം ലാംബ് സ്റ്റ്യൂ, പിന്നെ നമ്മുടെ യുനോ ചിക്കൻ കറി വിത്ത് കോക്കനട്ട് മിൽക്ക് ഒഴിച്ചത്, അങ്ങനെയുള്ള ഈ മീൻ മോയിലി എന്ന് പറയുന്നത്, ഈ ഫിഷ് കൂടുതൽ കോക്കനട്ട് ബേസ് ഉള്ളത്, അങ്ങനെ കോക്കനട്ട് ബേസ് ഉള്ള ഇവിടെ ആളുകൾക്ക് കൂടുതൽ ഇഷ്ടം. കാരണം അവർക്ക് തായ് ഫുഡ് ഇഷ്ടമാണ്. ഇപ്പൊ തായ് ഫുഡും കേരളത്തിലെ ഫുഡുമായിട്ട് ഒത്തിരി അടുപ്പമുണ്ട്. കാരണം തായ് ആളുകൾ കൂടുതൽ കോക്കനട്ട് ബേസ് ആണ്, നമ്മുടെ ആളുകളും കൂടുതൽ കോക്കനട്ട് ബേസ് ആണ്.
താങ്കളുടെ സ്പെഷ്യാലിറ്റി എന്താണ്?
ഞാൻ കൂടുതൽ യൂറോപ്യൻ ഫുഡാണ് കുക്ക് ചെയ്യുക.
യൂറോപ്യൻ ഫുഡും കേരളീയ ഫുഡുമായിട്ട് ഒരുമിച്ചുള്ള പരീക്ഷണങ്ങൾ എന്തെങ്കിലും നടത്താറുണ്ടോ?
കുറച്ച് ഫ്യൂഷനൊക്കെ ഞാൻ നടത്തിയിട്ടുണ്ട്. ഞാൻ റെസ്റ്റോറന്റിലായിരുന്നപ്പം, ഇപ്പൊ നടത്താറില്ല. കാരണം നമ്മുടെ മീൻ പൊള്ളിച്ചതില്ലേ,
അതെ,
മീൻ പൊള്ളിച്ചത് ഞാൻ അവിടെ ഷെറട്ടണിൽ ജോലി ചെയ്തപ്പോ ഞാൻ എന്റെ റെസ്റ്റോറന്റ് മെനുവിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് ഭയങ്കര ഹിറ്റ് ആവുകയും ചെയ്തു. കാരണം ഹെൽത്തിയാണ്. നമ്മുടെ ബനാന ലീഫിന് പകരം നമ്മൾ ഇവിടുത്തെ ഏഷ്യൻ ലീഫ്സ് ഉപയോഗിച്ചു. കാരണം ഈ ബക്ഷോ എന്ന് പറഞ്ഞൊരു ലീഫ് ഉണ്ട്, കുറച്ച് വൈഡ് ആയിട്ടുള്ളത്. അപ്പൊ നമ്മുടെ ബനാന ലീഫ്, നമുക്ക് ബനാന ലീഫ് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പൊ ബക്ഷോയിൽ നമ്മുടെ സെയിം സ്പൈസസ് ഇട്ടിട്ട് ഫിഷ് കവർ ചെയ്തതിനു ശേഷം മീൻ പൊളിച്ചത് മാതിരി ഉണ്ടാക്കി.
കേരള വിഭവങ്ങൾ ഇവിടെ ഉണ്ടാക്കാൻ അത്തരത്തിലുള്ള ചില ട്രിക്കുകൾ ഉപയോഗിക്കാവുന്നതാണല്ലേ?
നിറയെ ട്രിക്കുകൾ ഉപയോഗിക്കാം.
തീർച്ചയായും. എന്തായാലും താങ്കളുടെ ഒരു ഉപദേശം മറ്റൊരു ദിവസം ഈ ട്രിക്കുകൾക്ക് വേണ്ടി തന്നെ വേണ്ടിവരുന്നു പ്രതീക്ഷിക്കുന്നു.
അതെ, താങ്ക് യു.
ഇനി മറ്റൊരു അഭിപ്രായം കേൾക്കാം. മെൽബണിൽ തന്നെയുള്ള അനു സിജോ, പൂർണ്ണമായും കേരളീയ ഭക്ഷണവിഭവങ്ങൾ മാത്രമായി അനുവിന് ഉപയോഗിക്കാൻ കഴിയാറുണ്ടോ?
കേരളീയ ഭക്ഷണം മാത്രമല്ല, നമ്മൾ ഇവിടെ വരുമ്പോഴത്തേക്കിനും നമ്മളുടെ നാട്ടിലില്ലാത്തതല്ലേ വിന്റർ. അപ്പൊ വിന്ററിൽ മാത്രം നമുക്ക് കുറച്ചുകൂടെ വ്യത്യാസം പറ്റാൻ ശ്രമിക്കും. കാരണം ഇവിടുത്തെ പോലെയൊക്കെ റോസ്റ്റഡോ അല്ലെങ്കിൽ ഇങ്ങനെ സ്ലോ കുക്ക്ഡ് സംഭവങ്ങളൊക്കെ കഴിക്കാൻ നോക്കാറുണ്ട്.
വിന്റർ അല്ല എന്നുണ്ടെങ്കിൽ കേരളീയ ഭക്ഷണം തന്നെ കഴിവതും ഉപയോഗിക്കാനാണോ ശ്രമിക്കുന്നത്?
അല്ല, ഞാനൊരു മിക്സറാണ്. അതായത് നമ്മൾ കുറച്ചുകാലം ബാംഗ്ലൂർ ഉണ്ടായിരുന്നു, അപ്പൊ അവിടുത്തെ കുറെ ഉണ്ട്, നാട്ടിലുള്ള പോലത്തെ കുറച്ച് ഉണ്ടാക്കും, പിന്നെ ഓസ്ട്രേലിയ വന്നത് ഇവിടെ വെച്ച് പഠിച്ചത് ഇവിടെ ചെയ്യും, അങ്ങനെ എല്ലാം കൂടെ ഉണ്ട്. ഒരു ഫ്യൂഷൻ പോലെ ഉണ്ട് സത്യം പറഞ്ഞാൽ.
എന്നാലും ഉണ്ടാക്കാൻ ഏറ്റവും പാടുള്ളത് കേരള ഭക്ഷണമാണെന്ന് തോന്നുന്നു. അങ്ങനെ അതുകൊണ്ടാണോ കേരളം കുറയുന്നത്?
ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നത് ശരിക്കും പറഞ്ഞാൽ ഓസ്ട്രേലിയൻ ഫുഡ് തന്നെ. ഇപ്പം സൂപ്പൊക്കെ ഉണ്ടാക്കാനൊക്കെ ഭയങ്കര ഈസി അല്ലേ. നമ്മുടെ നാട്ടിലത്തെ പോലെ തീയലോ അല്ലെങ്കിൽ എന്താ പറയാ, ഒത്തിരി ഇൻഗ്രീഡിയൻസ് വേണ്ട സംഭവമാണ് നമ്മളുടെ ഫുഡൊക്കെ. അതും ഒരു റീസൺ ആണ്. എന്ന് വെച്ചാൽ സമയമില്ലാത്ത വരുമ്പോഴത്തേക്കിനും എല്ലാം കൂടെ തട്ടിക്കൂട്ടി അവനിലേക്ക് വെച്ച് എന്തെങ്കിലും ആക്കാനാണ് ശ്രമിക്കാറ്. അങ്ങനെയാ.
പക്ഷേ കുട്ടികൾക്കൊക്കെ ഇഷ്ടം ഏതാണ്?
കുട്ടികൾക്ക് ഇഷ്ടം വളരെ ലെസ് സ്പൈസി ആയിട്ടുള്ള സാധനങ്ങൾ, അതായത് ഇവിടുത്തെ പാസ്തയോ അല്ലെങ്കിൽ ഇപ്പം റോസ്റ്റഡ് ചിക്കനോ അങ്ങനെയൊക്കെ ആണെങ്കിലാണ് പിള്ളേർക്ക് താല്പര്യം. ഇപ്പൊ നമ്മളറിയാതെ വന്നു കഴിയുമ്പോഴത്തേനും നമ്മൾ തന്നെ അറിയാതെ സ്പൈസ് കുറച്ച് കുറച്ച് പോകും. അപ്പം നാട്ടിൽ നിന്ന് പേരൻസ് വരുമ്പോൾ അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാന്ന് വെച്ചാൽ, അവരിവിടെ വരുമ്പോഴത്തേനും പെട്ടെന്നൊരു എരിവൊന്നും ഇല്ലാതെ കഴിക്കുമ്പോൾ നമ്മൾ കുക്ക് ചെയ്യുന്ന എല്ലാവർക്കും കഴിക്കാൻ പറ്റുന്ന പോലെയാണല്ലോ. അപ്പൊ പിള്ളേരുള്ളപ്പോഴത്തേനും കൂടുതൽ നമ്മൾ കുറച്ചുകൂടെ അങ്ങനത്തെ സാധനം ഉണ്ടാക്കും. അന്നേരം നാട്ടിൽ നിന്ന് വരുന്നവർക്കൊരു ബുദ്ധിമുട്ടുണ്ട്, അല്ലാണ്ട് ഇപ്പൊ നമ്മളിപ്പോ അതുമായിട്ട് യൂസ്ഡ് ആയി. കേരളത്തിൽ ചെല്ലുമ്പോഴത്തേക്കിനാണ് ശരിക്കും ഇതൊക്കെയാണല്ലോ നമ്മൾ മിസ് ചെയ്തോണ്ടിരിക്കുന്ന ഇപ്പോഴും തോന്നാറ്. സത്യം പറഞ്ഞാൽ
പക്ഷെ കുട്ടികൾക്ക് കേരളത്തിൽ പോയി കഴിയുമ്പോഴത്തേക്ക് അവിടുത്തെ ഫുഡ് ഇഷ്ടപ്പെടാറുണ്ടോ? നാട്ടിൽ പോയി കഴിച്ചാൽ
ഇഷ്ടപ്പെടാറേ ഇല്ല. അതൊരു വലിയ പ്രശ്നമാണ് ഇപ്പൊ ചെല്ലുന്നാലും. അതുകൊണ്ട് ഇപ്പൊ ഇവിടുന്ന് വീറ്റ് ബിക്സും ഒക്കെ പാക്ക് ചെയ്താ പോവാറ് പോകുമ്പോ.
നന്ദി അനു. മലയാളി ഭക്ഷണ വിഭവങ്ങൾ എത്രത്തോളം ആളുകൾ വാങ്ങുന്നുണ്ട് എന്ന കാര്യം അറിയാനായി അഡലേഡിൽ ഇന്ത്യൻ പലചരക്ക് കട നടത്തുന്ന ഷാജിയാണ് ഇപ്പോൾ നമ്മോടൊപ്പം ഉള്ളത്. ശ്രീ ഷാജി, ഇപ്പോൾ ഇവിടെ ഓസ്ട്രേലിയയിൽ മലയാളികൾ എത്രത്തോളം മലയാളി ഭക്ഷണ സാധനങ്ങൾ കഴിക്കുന്നുണ്ട്? താങ്കളുടെ കടയിൽ നിന്ന് പ്രത്യേകിച്ച് എത്രത്തോളം മലയാളികളുടേതായിട്ടുള്ള ഭക്ഷണ സാധനങ്ങൾ വിറ്റുപോകുന്നുണ്ട്?
വളരെയധികം ഉണ്ട്. മലയാളികൾ പ്രത്യേകിച്ച് അവരുടെ കേരളത്തിൽ നിന്നുള്ള സാധനങ്ങൾക്ക് പ്രത്യേകം അന്വേഷിച്ച് അതുകൊണ്ട് അറിഞ്ഞു തന്നെ വരുന്ന ആൾക്കാരുണ്ട്. നമ്മുടെ പ്രൊഡക്റ്റ് തന്നെ നമ്മുടെ അടുത്തുള്ള ഒത്തിരി ബ്രാൻഡുകൾ ഇവിടെ വിൽക്കുന്ന ആൾക്കാർ ഇമ്പോർട്ട് ചെയ്ത് ഇവിടെ സപ്ലൈ ചെയ്യുന്നവരുണ്ട്. അപ്പൊ അവരുടെ അടുത്ത് നിന്ന് ഇഷ്ടംപോലെ ആൾക്കാര് വന്ന് അന്വേഷിച്ച് മേടിക്കാറുണ്ട്.
എന്താണ് നമ്മുടെ കേരളീയ ഭക്ഷണ വിഭവങ്ങളിൽ ഏറ്റവും കൂടുതൽ വിറ്റുപോകുന്ന സാധനം?
നാച്ചുറൽ ആയിട്ട് അരി തന്നെയാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ മേടിക്കുന്നത്. അരി ഉണ്ട്, പിന്നെ കപ്പ, അങ്ങനത്തെ സാധനങ്ങൾ. നമ്മുടെ കേരളത്തിൽ നിന്നുള്ള എല്ലാ പ്രൊഡക്റ്റും നമ്മുടെ നാട്ടിലുള്ള നാട്ടിൽ നമ്മൾ സാധാരണ കുക്ക് ചെയ്യുന്ന അതിന് വേണ്ട എന്ത് സാധനമാണോ അതൊക്കെ ഇവിടെ ഉണ്ട്, അതൊക്കെ തന്നെയാണ് മേടിക്കുന്നത്. സെയിം പാറ്റേൺ തന്നെയാണ്.
ഓക്കെ, എന്തായാലും വളരെയധികം നന്ദി ശ്രീ ഷാജി സംസാരിച്ചതിന്.